SBS റേഡിയോ ദേശീയ അനുരഞ്ജന വാരം എല്ലാ വർഷവും മെയ് 27 മുതൽ ജൂൺ 3 വരെയാണ് റീകൺസിലിയേഷൻ വീക്ക് അഥവാ അനുരഞ്ജന വാരമായി ആചരിക്കുന്നത്. ഓസ്ട്രേലിയൻ മണ്ണിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ ആദിമവർഗക്കാരും ഇവിടേക്ക് കുടിയേറിപ്പാർത്ത മറ്റെല്ലാവരും തമ്മിലുള്ള ഒത്തൊരുമയും സഹകരണവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാരം. അതായത് 1700s ഇവിടേക്കെത്തിയ ഇംഗ്ലീഷുകാർക്കും അവരുടെ പിന്മുറക്കാർക്കും മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ആദിമവർഗ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതുമായി പൊരുത്തപ്പെടാനുമുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആഴ്ച. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് 27 മുതൽ ജൂൺ 3 വരെ അനുരഞ്ജന വാരമായി ആചരിക്കുന്നത് എന്നറിയാമോ? ഈ രണ്ടു തീയതികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആദിമവർഗക്കാർക്ക് മാത്രമായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഫെഡറൽ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു ജനഹിത പരിശോധന നടന്ന ദിവസമാണ് മെയ് 27. 1967 ആ റഫറണ്ടം. ഓസ്ട്രേലിയയിലെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ആദിമവർഗക്കാരാണ് എന്ന് സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്ന ദിവസമാണ് ജൂൺ 3. 1992 മാബോ വിധി എന്നറിയപ്പെടുന്ന ഈ ഹൈക്കോടതി വിധിയുണ്ടായത്. ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഓരോ വർഷവും അനുരഞ്ജന വാരത്തിന് ഒരു ആശയം കൂടിയുണ്ടാകും. ട്രൂത്ത് ടെല്ലിംഗ് അഥവാ സത്യം പറയുക എന്നതാണ് ഈ വർഷത്തെ ആശയം. ആദിമവർഗക്കാരും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തിന്റെയും വിള്ളലുകളുടെയും കഥ തുറന്നു പറയുക എന്നതാണ് ഈ ആശയമെന്ന് റീകൺസിലേഷൻ ഓസ്ട്രേലിയയുടെ സിഇഒ കേരൻ മണ്ടെയ്ൻ പറയുന്നു.
Of the relationship between First Nations people and other Australians. And I think what we're hoping to do is start the conversation. Let's start identifying what are some of those truths that we want to talk about and what would it take for us to come together around those conversations.
ചരിത്രത്തിൽ നിന്നുള്ള കറുത്ത അധ്യായങ്ങൾ തുറന്നു പറയുന്ന പല അവസരങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് കിരൺ മണ്ടെയ്ൻ ചൂണ്ടിക്കാട്ടി. ന്യൂ സൗത്ത് വെയിൽസിലെ മയാൽ ക്രീക്ക് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒരു ഉദാഹരണം. 1838 മയാൽ ക്രീക്കിൽ 28 ആദിമവർഗക്കാരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു. 12 യൂറോപ്യൻ കുടിയേറ്റക്കാർ ചേർന്നായിരുന്നു ഇത്. ഈ യൂറോപ്യൻ വംശജരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. അന്ന് കൊന്നവരുടെയും കൊല്ലപ്പെട്ടവരുടെയും പിന്തലമുറക്കാർ സമീപകാലത്തായി എല്ലാ വർഷവും ഒരുമിച്ച് ചേരാറുണ്ട്.
And I remember hearing Anisu Blackrock, one of the elders who were kind of instrumental in that story of reconciliation, say, I hope in the future that we stop talking about the massacre and we talk about the healing that's happened since. And that includes not only the descendants of the Aboriginal and Torres Strait Islander group, but also descendants of the perpetrators. And I think one of the most moving things I've seen and heard is the embrace between Anisu and one of those descendants from perpetrators. It really is moving, and I defy anyone not to be choked up by it.
അതേസമയം ഇത്തരം തുറന്നു പറച്ചിലുകൾ ഔദ്യോഗികമാക്കണം എന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. ആദിമവർഗ വിഭാഗങ്ങളുമായി ഇതിനായി ഒരു ഉടമ്പടി ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. ഇത്തരത്തിൽ ആദിമവിഭാഗങ്ങളുമായി അനുരഞ്ജന പരിപാടികൾ നടത്തുന്ന രാജ്യങ്ങൾ നിരവധിയുണ്ട്. കാനഡ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ. എന്നാൽ അതിനായി ഒരു ഉടമ്പടിയില്ലാത്ത ഏക കോമൺവെൽത്ത് രാജ്യമാണ് ഓസ്ട്രേലിയ. വിക്ടോറിയ മാത്രം ഇത്തരമൊരു ഉടമ്പടിക്കായുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പഴയകാല സത്യങ്ങൾ തുറന്നു പറയുക എന്നത് സമാനമായ ഏതൊരു ഉടമ്പടി രൂപീകരിക്കുന്നതിനും അനിവാര്യമാണെന്ന് വിക്ടോറിയയിലെ ട്രീറ്റി അഡ്വാൻസ്മെന്റ് കമ്മീഷണർ ജിൽ ഗാലഖർ പറയുന്നു.
When apartheid was abolished, they had truth hearings. The people got to tell their stories. The people got to tell the world their stories. Our people have it. Right across this country, and a treaty can change that.
രാജ്യവ്യാപകമായി നിരവധി പരിപാടികളാണ് അനുരഞ്ജന വാരം ആചരിക്കുന്നതിനായി നടക്കുന്നത്. അത്തരം പരിപാടികളിൽ പങ്കെടുത്ത് നമുക്കും ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ കഥകളും വസ്തുതകളും മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് ഇത്.
Tell us what you think. Like us on Facebook or follow us on Twitter.